വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. വേദപുസ്തക പഠിതാക്കളുടെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതായ 3 അധ്യായങ്ങളാണ്. ആഗമാനമുള്ള സുവിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആളുകൾ അല്ലെങ്കിൽ പഠനത്തിന് വിധേയപ്പെടുത്തുന്നതായ അധ്യായങ്ങൾ കൂടിയാണ് ചാപ്റ്റർ 5, 6, and 7. ദേ ആർ മോസ്റ്റ്ലി വൈഡ്ലി റെഫേർഡ് സെക്ഷൻസ് ഇൻ ദ ഗോസ്പൽ. വേദശാസ്ത്ര പണ്ഡിതന്മാർ ഈ അധ്യായങ്ങളെ ചേർത്ത് വിളിക്കുന്ന ഒരു പേരുണ്ട്, ദ സെർമൺ ഓൺ ദ മൗണ്ട്, യേശുവിൻ്റെ പർവ്വത പ്രസംഗങ്ങൾ എന്നാണ് ഈ അധ്യായങ്ങളെ അറിയപ്പെടുന്നത്. അതിന് കാരണം 5, 6, 7 അധ്യായങ്ങളിൽ യേശു കർത്താവ് ജനങ്ങളോട് തുടർച്ചയായി അവരെ പഠിപ്പിക്കുന്നതായ ഒരു പഠന പ്രക്രിയയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സീരീസ് ഓഫ് സെർമൺ എംഫസൈസിങ് ഓൺ ദ മോറൽ വാല്യൂസ്, ക്രിസ്ത്യൻ എത്തിക്സ് ആൻഡ് ക്രിസ്ത്യൻ ക്യാരക്ടറിസ്റ്റിക്സ്. ദാറ്റ്സ് വൈ ദ തിയോളജി ഇസ് കോൾഡ് ദീസ് 3 ചാപ്റ്റേഴ്സ് ആസ് എ സെർമൺ ഓൺ ദ മൗണ്ട്. ഇപ്പോൾ ഇവിടെ പലവിധമായ വിഷയങ്ങളെക്കുറിച്ച് യേശു കർത്താവ് ഈ അധ്യായം ഉടനീളം സംസാരിക്കുന്നു ജനത്തോട്. 5 അധ്യായം ആരംഭിക്കുന്നത് തന്നെ പ്രകാരമാണ്, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറിയിരുന്ന ശേഷം ശിഷ്യന്മാർ വന്നു, അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശം എന്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 5 അധ്യായം ആരംഭിക്കുന്നത് തന്നെ. അപ്പം അവിടെ ഇരുന്നു കൊണ്ട് യേശു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പലവിധമായ സാഹചര്യങ്ങളെപ്പറ്റി, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിനെപ്പറ്റി വളരെ വിശദമായിരിക്കുന്ന ഒരു പഠന പ്രക്രിയ തന്നെ നടത്തുന്നത് കാണുവാനായിട്ട് സാധിക്കും. ബിയാറ്റിറ്റ്യൂഡ്സ്, അതോടൊപ്പം മാറ്റർ കൺസേണിങ് മാരേജ്, ഡിവോഴ്സ്, ആംസ് ഗിവിങ്, ഫാസ്റ്റിംഗ്, പ്രയർ, മാറ്റർ കൺസേണിങ് ഹാൻഡ്ലിങ് ദ വെൽത്ത്, ദ ട്രഷർ എന്ന് വേണ്ട, അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അതിനെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വളരെ പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കൽ ടീച്ചിങ് കർത്താവ് നടത്തുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. നാം ഇന്ന് വായിച്ച 2 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, അവിടെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ എന്ന് വായിക്കുന്ന അവസരത്തിൽ അവിടെ ജീസസ് ടോക്സ് അബൌട്ട് ഹൗ ടു ഡീൽ വിത്ത് ആങ്കർ. അതാണ് ഇവിടെ കർത്താവ് പ്രതിപാദിക്കുന്ന വിഷയം. ആങ്കർ ഈസ് എ വെരി കോമൺ ഇമോഷൻ വി ഓൾ ഡീൽ ഓഫൻ ഇൻ അവർ ലൈഫ്. Is there anyone who has never got angry in your life? Everyone, I know. As an emotional expression, anger is an accepted behavior. As we are human beings, often we get angry as an emotional expression. But how far our anger adversely affects the other person? That's something we need to be cautioned. As a human being, of course, we get angry. But our anger, how it affects the other individual. But aa oru kaaryangathe kobathe engane neendrikkanam adine engane kaiyaryam cheyanam endine kurichu valla vishadamayitte karthaav ivide padipikkuka. Appol yesu upayogikkunnathaya oru upama തുടങ്ങുന്നത് കൊല ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കൊല ചെയ്തു കഴിഞ്ഞാൽ അവർ ന്യായവിധിക്ക് യോഗ്യനാകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു ഇവിടെ പറയുന്നത് അതിനോട് തന്നെ തുല്യമാണ്. നിന്റെ സഹോദരനോട് അവനെ ദ്വേഷിക്കുന്നതും സഹോദരനെതിരായി പറയുന്നതും സഹോദരനെ കളിയാക്കുന്നതും സഹോദരനെതിരായി ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതുമെല്ലാം അതുപോലെ തന്നെ തുല്യമാണ് എന്നുള്ളതായ ഒരു പുതിയ പഠിപ്പിക്കലാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. പക്ഷേ നമുക്ക് വളരെ കൗതുകരമായിട്ട് തോന്നും കർത്താവിൻ്റെ ഈ പഠിപ്പിക്കൽ. Being angry with someone, with a brother or a sister, is a sin as equal as committing a murder. And we are liable to the hell of fire. ഇപ്പോൾ യേശുവിൻ്റെ കാലഘട്ടത്തിലും ഇപ്പോഴൊക്കെ ആളുകൾ നമ്മളെല്ലാം ചിന്തിക്കുന്ന നമുക്കെല്ലാമുള്ള ഒരു ഒരു പൊതുവെയുള്ള ധാരണ, കൊല ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപം. ലോകത്തിലെ ഏറ്റവും വലിയ പാപം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ടു കിൽ സമ്മൺ, ടു കമ്മിറ്റ് എ മർഡർ, ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ ഇൻ ദ വേൾഡ്. എന്നാൽ യേശു ഇവിടെ പറയുവാനും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ദെർ ഈസ് നോ ബിഗർ സിൻ ഓർ സ്മോളർ സിൻ, ദെർ ഈസ് നോ ഗ്രേറ്റർ ഈവിൾ ഓർ എ ലെസർ ഈവിൾ. വലിയ പാപവും ചെറിയ പാപവും ഒന്നുമില്ല. കൊല ചെയ്യുന്നത് വലിയ പാപവും അല്ലെങ്കിൽ കള്ളം പറയുന്നത് ചെറിയ പാപവുമാണ്. കൊല ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപം, മറ്റെല്ലാം ചെറിയ പാപമാണ് എന്നുള്ള ചിന്ത, അതിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവഹിതത്തിന് വിപരീതമായി, ദൈവവചനത്തിന് വിപരീതമായി ചെയ്യുന്നത് എല്ലാ പാപവും സമമാണ്. കൊല ചെയ്യുന്നത് പോലെ അതിന് തന്നെ തുല്യമാണ് നിന്റെ സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ, അവർക്കെതിരായി നീ സംസാരിക്കുന്നത്, അവരെ നിന്റെ വാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്നത്, അവരെ മൂഢ എന്ന് വിളിക്കുന്നത്, നിസ്സാര എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ അഗ്നി നരകത്തിന് യോഗ്യമാം വിധമുള്ള പാപമാണ് എന്ന് യേശുവിടെ പഠിപ്പിക്കുക. അപ്പോൾ കൊല ചെയ്യുന്നതും സഹോദരനെതിരെ സംസാരിക്കുന്നതും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതും എല്ലാം ദൈവം മുമ്പാകെ ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അതുകൊണ്ട് വലിയ പാപവും ചെറിയ പാപവും എന്നൊന്നില്ല. പാപം ദൈവത്തിന് മുമ്പിൽ എല്ലാം സമമാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ ഒന്നാണ് പാപം. അതുകൊണ്ട് പാപം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്രോളം കാലം, പാപ സ്വഭാവം നമ്മളിൽ ഉള്ളത്രോളം കാലം നമുക്ക് ഒരിക്കലും ദൈവവുമായിട്ട് അടുക്കുവാനായിട്ട് കഴിയില്ല. എത്രമാത്രം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും, ദാനങ്ങൾ അർപ്പിച്ചാലും, കാഴ്ചകൾ അർപ്പിച്ചാലും, എത്രമാത്രം നമ്മൾ മറ്റെല്ലാ ഭൗതികമായിട്ട് എന്തൊക്കെ ചെയ്താലും, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാപത്തെ നീക്കിക്കളയാതെ ദൈവവുമായിട്ട് നമുക്ക് അടുക്കുവാൻ കഴിയില്ല എന്നുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നത്. The sin separates man from God. As long as the sin remains within us, we cannot please God either by our words or deeds. So we need to deal with the sin. There is no bigger sin, no smaller sin. There is no greater evil, no lesser evil. All what is against the will of God, all what is against the word of God, is sin before the Lord. And we are liable for the judgment. Then there is only one option. There is only one option for us. If you have committed a sin, there is only one option, that is reconciliation. പാപം സംഭവിച്ചു പോയാൽ അനുരഞ്ജനപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. അതാണ് കർത്താവ് പറയുന്നത്. വി മസ്റ്റ് റെക്കൺസൈൽ, റെക്കൺസൈൽ വിത്ത് ഗോഡ് ആൻഡ് റെക്കൺസൈൽ വിത്ത് മാൻ. ദാറ്റ്സ് ഓൺലി ഓപ്ഷൻ. ദൈവത്തോടും മനുഷ്യനോടും നിരപ്പ് പ്രാപിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി. അതുകൊണ്ട് യേശുവിടെ പറയുകയാണ്, അതുകൊണ്ട് നീ നിന്റെ വഴിപാടുമായി യാഗപീഠത്തിന് മുമ്പാകെ വരുമ്പോൾ, when you stand before the altar for the worship, When you stand in front of the Lord for your prayer, for your worship, അങ്ങനെ നീ ഈ യാഗപീഠത്തിന് മുമ്പ് നിൽക്കുമ്പോൾ നിനക്ക് ഓർമ്മ വന്നാൽ എന്താണ് ഓർമ്മ വരുന്നത്? ഇഫ് യു റിമെമ്പർ ദാറ്റ് someone has something against you, see, that's very important. It's not that you have something against somebody, that someone has something against you, that we need to underline. എനിക്ക് മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് ആർക്കെങ്കിലും എന്നോട് ഒരു പ്രയാസമുണ്ട് എന്ന് എനിക്ക് ഓർമ്മ വന്നാൽ, then you must leave your gift there. You first go and reconcile with that person, then come back and offer your offering, give your gift, then make your prayer. When you stand before the altar, if you remember, orma vannal enna vaaku upayogichirikkunnu, enganeyanu orma varunnathu? It's not just we are remembering, rather we are reminded of something. Somebody is reminding us. When we stand before the Lord to worship Him, when we kneel down before the Lord for our prayer, someone is reminding us that somebody has something against us. Who is the one who reminds us? ആരാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? മറ്റാരുമല്ല. യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 16 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 8 വാക്യം വായിക്കുമ്പോൾ പറയുന്നു, അവിടെ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാതിരുന്നാൽ കാര്യം നിങ്ങളുടെ അടുക്ക് വരികയില്ല. അവൻ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും. The Holy Spirit will prove the world wrong about sin and righteousness and judgment. അപ്പോൾ നാം ആരാധനയ്ക്കായി ദൈവമുമ്പാകെ നിൽക്കുമ്പോൾ, നാം പ്രാർത്ഥിക്കുവാനായി ദൈവമുമ്പാകെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് നമ്മുടെ കഴിവല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരും. You need to deal with this issue. Before you offer your prayer, you need to deal with this issue. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തരും. You know, this happens at every worship. In every worship this is happening. When we stand before the altar, Holy Spirit keeps on reminding us, you need to deal with this sin. You have committed this, your words that hurt the other person, your deeds that caused pain to the other person, your acts were against the will of God. The Holy Spirit keep on reminds us at every worship. Then what is our response? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? Either we can accept or ignore. നമുക്കതിനെ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? തള്ളിക്കളയാം. ഇതെന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് നമുക്ക് അതിനെ തള്ളിക്കളയാം. ഇവിടെ യേശു പറയുന്നത്, നീ ആദ്യം നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട്, നീ വലിയ വഴിപാടുമായിട്ട് ആൾത്താരു മുമ്പിൽ നിൽക്കുകയാണ്, എന്നാൽ നിന്റെ പ്രവൃത്തി കൊണ്ട്, നിന്റെ വാക്കുകൊണ്ട് നിന്റെ കൂട്ടുകാരന്, നിന്റെ സഹോദരന്, നിന്റെ സഹോദരിക്ക് വേദന ഉളവായിട്ടുണ്ട്, അതുകൊണ്ട് നീ ആദ്യം നിന്റെ വഴിപാട് അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായിട്ട് നിരക്കുക, നീ അവനുമായി നിരപ്പ് പ്രാപിക്കുക. യു റെക്കൺസൈൽ വിത്ത് ഹിം ഫസ്റ്റ്. വിതൗട്ട് റെക്കൺസൈലിംഗ് വിത്ത് യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ, ഈവൻ ഇഫ് യു ഓഫർ, ഈവൻ ഇഫ് യു ബ്രിങ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്, ഇറ്റ്സ് ഓഫ് നോ യൂസ്. അതുകൊണ്ട് പ്രയോജനമില്ല. അതാണ് കർത്താവ് ഇവിടെ വളരെ ശക്തമായിട്ട് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊല ചെയ്യുന്നതിന് തുല്യമാണ് സഹോദരനെ നിന്ദിക്കുന്നത്. നീ കൊല ചെയ്യുന്നത് തുല്യമാണ് നിന്റെ സഹോദരനെതിരെ നീ സംസാരിക്കുന്നത്, അവനെ വേദനിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ അവനുമായിട്ട് നിരുന്നുകൊള്ളണം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 33-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വലിയ നിരപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. റെക്കൺസിലേഷൻ ബിറ്റ്വീൻ ടു ബ്രദേഴ്സ്. യു നോ ഹൂ ആർ ദേ? ജെനസിസ് 32 and 33, ജേക്കബ് ആൻഡ് ഏശാവ്. യാക്കോബും ഏശാവും തമ്മിൽ നിരപ്പ് പ്രാപിക്കുന്നതിനെ കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം അവർ തമ്മിലുള്ളതായ വിദ്വേഷത്തിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് അവർ അകന്നുപോയത്. ആ കഥയൊക്കെ നമുക്കറിയാം, സൺഡേ സ്കൂളിൽ നിന്ന് പഠിക്കുന്നൊരു കാര്യമാണ്. ദ റൈവലറി ബിറ്റ്വീൻ ജേക്കബ് ആൻഡ് ഈസോ, ഹൗ ഈസോ വാസ് ഡിസീവ്ഡ് ബൈ ജേക്കബ് ആൻഡ് ദ ഫോളോവിങ് ഇൻസിഡൻസ്. വി നോ ദ എൻ്റയർ സ്റ്റോറി ഫ്രം അവർ ചൈൽഡ്ഹുഡ്. അപ്പോൾ 32-33 അധ്യായത്തിൽ അവർ വീണ്ടും അനുരഞ്ജനപ്പെടുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 32-ാം അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ലാബാൻ, തൻ്റെ അമ്മാവനായ ലാബാൻ്റെ കൂടെ താമസിച്ച ശേഷം ഏകദേശം 20 വർഷം കഴിഞ്ഞതിന് ശേഷം യാക്കോബ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ഈസ് പ്ലാനിങ് ടു റിട്ടേൺ ബാക്ക് ടു ഹിസ് ഹോം കൺട്രി ആഫ്റ്റർ 20 ഇയേഴ്സ് ലിവിങ് വിത്ത് ഹിസ് അങ്കിൾ ലാബാൻ. അപ്പോൾ താൻ മടങ്ങി വരുമ്പോൾ തൻ്റെ സഹോദരൻ ഏശാവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് മുൻപേ തന്നെ ഒരു പ്രതിനിധി സംഘത്തെ അവൻ അയക്കുന്നുണ്ട്, ഏശാവുമായിട്ട് സംസാരിച്ച് സെറ്റിൽമെൻ്റ് ഒക്കെ വരുത്താനായിട്ട്. പക്ഷെ അവർ വന്ന് പറഞ്ഞു കാര്യം നടക്കുന്നില്ല. ഏശാവ് 400 പേരുമായിട്ട് വളരെ ക്രോധിച്ചു നിൽക്കുകയാണ്. He's very furious. He's very angry. Even though we tried to appease him with some gift, nothing worked out. ഏശാവിന് മടങ്ങി പോവുകയും ചെയ്യണം, യാത്ര ആരംഭിച്ചു. കാരണം ലാബാൻ്റെ അടുക്കൽ നിൽക്കാൻ പറ്റുകയല്ല, ലാബാൻ്റെ വീട്ടിലും പ്രശ്നമായി. അങ്ങനെ യാക്കോബ് തിരിച്ചു വരികയും ഈ തിരിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. 32-ാം അധ്യായം വായിക്കുമ്പോൾ അത് 22 മുതൽ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വലിയൊരു സംഭവം യാക്കോബിന് ജീവിതം നടക്കുകയാണ്. ഹി ഹാഡ് ആൻ വെരി എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഇൻ ഹിസ് ലൈഫ്. The experience of the Peniel. എന്താണ് പെനിയലിൽ സംഭവിച്ചത് നമുക്കറിയാം. തനിക്കുള്ളതെല്ലാം തോടിന്റെ അക്കരെ കടത്തിയ ശേഷം യാക്കോബ് ഏകനായി നിൽക്കുകയാണ്. ഏകനായി നിൽക്കുമ്പോൾ അവിടെ ദൈവവുമായിട്ട് യാക്കോബ് മല്ലു പിടിക്കുന്നു. ഈസ് റിസലിംഗ് വിത്ത് ദ ആഞ്ചൽ ഓഫ് ദ ലോർഡ് ദ ഹോൾ നൈറ്റ്. He was wrestling with the angel of the Lord. ദൈവവുമായിട്ട് മല്ലു പിടിക്കുകയാണ് യാക്കോബ്. സഹോദരനെ പറ്റിച്ച്, സഹോദരനെ വഞ്ചിച്ച്, അപ്പനെ കബളിപ്പിച്ച്, ജ്യേഷ്ഠാവകാശം വാങ്ങി ഓടിപ്പോയി, അമ്മാവൻ്റെ കൂടെ താമസിച്ചു, അമ്മാവനെയും അളിയന്മാരെയും പറ്റിച്ച്, അവരുടെ വസ്തുവൊക്കെ മേടിച്ചു, അങ്ങനെ എല്ലാവരെയും പറ്റിച്ച് ജീവിതത്തിൽ സമ്പത്തൊക്കെ വാരിക്കൂട്ടി മടങ്ങി വരുന്ന യാക്കോബിന് പെനിയേലിൽ ഏകനായി നിൽക്കേണ്ടി വന്നു. He was all alone in Peniel, wrestling with the angel of the Lord. അവസാനം അവിടെ വായിക്കുന്നുണ്ട്, ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. Who are you? What is your name? നിന്റെ പേരെന്താണ്? നീ ആരാണ്? നിന്റെ പേരെന്താണെന്നുള്ള ചോദ്യത്തിന് കേവലം പേരെന്നല്ല, നീ ആരാണ്? നിന്റെ സ്വഭാവം എന്താണ്? നീ ലോകത്തിൻ്റെ മുമ്പിൽ മറച്ചു വെച്ചിട്ട് ഒരു കപടമുഖവും വെച്ച് നടക്കുന്ന, ഒരു മൂടുപടവും വെച്ച് നടക്കുന്ന യാക്കോബെ, നിന്റെ യഥാർത്ഥ സ്വഭാവം നീ ആരാണ്? ലോകത്തിൻ്റെ മുമ്പിൽ നീ മിടുക്കനാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ സമ്പത്ത് വാരിക്കൂട്ടിയ വലിയ മിടുക്കനാണ് നീ. ലോകത്തിന് മുമ്പിൽ നീ വലിയ മിടുക്കനാണ്. സ്വന്തം സഹോദരനെ പോലും കബളിപ്പിച്ച്, ജ്യേഷ്ഠാവകാശം വാങ്ങിയ വലിയ മിടുക്കനാണ് നീ. ലോകത്തിന് മുമ്പിൽ നീ വലിയ മിടുക്കനാണ്. സ്വന്തം അപ്പനെ പോലും കബളിപ്പിക്കാൻ പറ്റിയ കഴിവുള്ളവനാണ് നീ. നിമിഷ നേരം കൊണ്ട് ജീവിതത്തിലെല്ലാം വാരിക്കൂട്ടിയ ഒരു വലിയ വിജയമാണ് ഈ ലോകത്തിന് മുമ്പിൽ. ബട്ട് റിയലി ഹൂ യു ആർ, വാട്ട് ഈസ് യുവർ നെയിം? അവിടെ യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ്, ഞാൻ ഉപായക്കാരനാണ് കർത്താവേ. അവൻ സമ്മതിക്കുകയാണ്, എനിക്ക് ലോകം കാണാത്തൊരു മുഖമുണ്ട്, ആരും അറിയാത്തൊരു മുഖം എനിക്കുണ്ട്, എൻ്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കുന്നതായ ഒരു മുഖമുണ്ട്, അത് ഞാൻ ഉപായക്കാരനാണ്, ഞാൻ കബളിപ്പിക്കുന്നവനാണ് ആളുകൾ. There he reconciled with the Lord. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൺ ഡേ ഓർ ദ അതർ വി മസ്റ്റ് സ്റ്റാൻഡ് ബിഫോർ ദ ലോർഡ് അക്സെപ്റ്റിംഗ് ഹൂ വി ആർ. ഇറ്റ് വിൽ ഹാപ്പൻ, ഷുവർലി ഇറ്റ് വിൽ ഹാപ്പൻ വൺ ഡേ ഓർ അതർ ഡേ ഇറ്റ് വിൽ ഹാപ്പൻ യുവർ ലൈഫ്. യാക്കോബ് പറഞ്ഞു, ഞാൻ ഉപായക്കാരനും കബളിപ്പിക്കുന്നവനുമാണ്. അവൻ സമ്മതിച്ചു, ബിക്കോസ് ഹി ഹാഡ് നോ അദർ വേ. ആ സമ്മതിച്ചപ്പോഴാണ് ദൈവം അവനോട് പറഞ്ഞു, ഇനി മുതൽ ബിക്കോസ് യു റെക്കൺസൈൽഡ് വിത്ത് മീ, ബിക്കോസ് യു അക്സെപ്റ്റഡ് യുവർ സിൻ, ആൻഡ് ബിക്കോസ് യു റെക്കൺസൈൽഡ് വിത്ത് മീ, ഐ എം ഗോയിങ് ടു ചേഞ്ച് യുവർ നെയിം. നൗ ഓൺ യു വിൽ ബി നോൺ ആസ് ഇസ്രായേൽ. No more Jacob. I'm going to change your name as Israel. That means the Prince of the Lord. ഇന്നു മുതൽ നീ ഉപായക്കാരനല്ല, ഇന്നു മുതൽ നീ കബളിപ്പിക്കുന്നതല്ല, മറിച്ച് ഇന്നു മുതൽ നിന്നെ ദൈവത്തിൻ്റെ പ്രഭു എന്നറിയപ്പെടും. യു ആർ ദ പ്രിൻസ് ഓഫ് ദ ലോർഡ്. യു റെക്കൺസൈൽ വിത്ത് ദ ലോർഡ്. അങ്ങനെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട് തൻ്റെ കുറവുകൾ സമ്മതിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വരുന്ന യാക്കോബിൻ്റെ അടുക്കലേക്ക് ഏശാവ് വരുന്ന എങ്ങനെയാണ്? 400 പേരുമായി യാക്കോബിനെ തകർക്കുവാൻ വേണ്ടി കാത്തിരുന്ന ഏശാവ്, എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച് മടങ്ങി വരുന്ന യാക്കോബിനെ കണ്ട ഏശാവിൻ്റെ പ്രതികരണം നമ്മൾ വായിക്കുന്നുണ്ട്. 33 അധ്യായം 4 വാക്യത്തിൽ, അവനെ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ ഏശാവ് ഓടിച്ചെന്ന് അവനെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അവർ ചുംബിച്ചു, ഇരുവരും കരഞ്ഞു. But Esau ran to meet him and embraced him and fell on his neck and kissed him and they wept. അനുരഞ്ജനം പ്രാപിച്ചു വരുന്ന സഹോദരനെ കണ്ടപ്പോൾ ഏശാവിനും ഉള്ളിലും അറിയാതെ അനുരഞ്ജനം സംഭവിക്കുകയാണ്. So we need to reconcile with God and with men in our life. നിനക്ക് ഓർമ്മ വരുമ്പോൾ, ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ, നമ്മുടെ കുറവുകളെ ഓർമ്മപ്പെടുത്തുമ്പോൾ മുഖം തിരിച്ചു നിൽക്കരുത്. ദൈവം നമ്മളെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നമ്മളതിനെ ഉപേക്ഷിച്ച് കളരുത്, മറിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാൻ, സഹോദര നിരപ്പ് പ്രാപിപ്പാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണമായി തീരുന്നത്. കാരണം ദ പവർ ഓഫ് റെക്കൺസിലിയേഷൻ ട്രാൻസ്ഫോംസ് ദ ഹാർട്ട്. ഹൃദയങ്ങളെ അത് രൂപാന്തരപ്പെടുത്തും. Don't think that reconciliation is a weakness or a failure. No. Reconciliation means yielding ourselves to the divine grace. Deva krupaykku vidheyappedunnathaanu anuranjanam. Adu tholviyum parajayavumalla. Adukondu jeevithathil apragaram anuranjanappettukondu deivumayum samashishtangalum anuranjanappettukondu santhosham jeevippan krathavu nammale orppikkukayanu. Karanam deivumbaage cheriya thettum valiya thettum illa. നീ കൊല ചെയ്യുന്ന പോലെ തന്നെയാണ് നിൻ്റെ കൂട്ടുകാരനെതിരെ നീ സംസാരിക്കുന്നത്. കൊല ചെയ്യുന്ന പോലെ തന്നെയാണ് നിൻ്റെ കൂട്ടുകാരനെതിരെ നീ ഇല്ലാത്ത വാക്കുകൾ പറയുന്നതുമെന്ന് യേശു പറഞ്ഞ് അവരെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അനുരഞ്ജനത്തിൻ്റെ വലിയ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.